2024 ഒക്ടോബർ 11 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 2 പേജിൽ നിന്നും വായിക്കുന്നത് മേഘ ജസ്റ്റിൻ. പൊലിഞ്ഞുപോയ വ്യവസായ നക്ഷത്രം. ബിസിനസ്സിലെ സർഗാത്മകതയും അന്തസ്സും ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തുകയും അനുഭവിപ്പിക്കുകയും ചെയ്ത ടാറ്റ ഗ്രൂപ്പിന്റെ അമരക്കാരനായ രത്തൻ ടാറ്റ വിട വാങ്ങിയിരിക്കുന്നു. 6 ഭൂഖണ്ഡങ്ങളിലെ 100 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ആഗോള ഭീമനായി ടാറ്റ ഗ്രൂപ്പിനെ വളർത്തി വലുതാക്കിയതിന്റെ നേരവകാശിയായ കാരണവരായി ദീർഘകാലം കഴിഞ്ഞതിനിടയിൽ രാജ്യത്തിന്റെ ഘടനയെ രൂപപ്പെടുത്തുന്നതിനും അളവറ്റ സംഭാവനകൾ നൽകിയ അസാധാരണനായ ബിസിനസ് ബിംബമായിരുന്നു രത്തൻ ടാറ്റ. നമ്മുടെ സമൂഹത്തെ വാചകമടിയിലൂടെ അല്ലാതെ കരുത്തുറ്റ പ്രവർത്തനങ്ങളിലൂടെ മികച്ചതാക്കാനുള്ള അചഞ്ചലമായ നേതൃത്വവും പ്രതിബദ്ധതയും പുലർത്തിയിരുന്ന ടാറ്റ തന്റെ ഗ്രൂപ്പിന്റെ ലാഭത്തിന്റെ 65% പണവും ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഗവേഷണം, പാവപ്പെട്ടവരുടെ ക്ഷേമം എന്നിവയുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യ വളരെ മന്ദഗതിയിലാണ് പുരോഗമിച്ചിരുന്നത്. സോഷ്യലിസത്തോടുള്ള അമിതഭ്രമവും സ്വകാര്യ വ്യവസായങ്ങളോടുള്ള അപ്രിയവുമാണ് അതിന് ഇടയാക്കിയത്. സ്വകാര്യ വ്യവസായികൾ നാടിനെയും ജനങ്ങളെയും ലാഭത്തിനുവേണ്ടി ചൂഷണം ചെയ്ത സമൂഹത്തിന്റെ രക്തം ഊറ്റിക്കുടിച്ചാണ് വളരുന്നത് എന്ന പ്രചാരണമാണ് സോഷ്യലിസം എന്ന മിഥ്യയെ പുൽകീരുന്നവർ പ്രചരിപ്പിച്ചിരുന്നത്. ലൈസൻസ് രാജ്, ദേശസാത്കരണം തുടങ്ങിയ ആയുധങ്ങളുമായി ഭരണാധികാരികൾ സ്വകാര്യ മേഖലയുടെ വളർച്ച തടയുകയും പൊതുമേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ബിസിനസ് നടത്താൻ അറിഞ്ഞുകൂടാത്ത ഉദ്യോഗസ്ഥ പ്രഭുക്കളാണ് സർക്കാരിനുവേണ്ടി വ്യവസായങ്ങളും വിമാനക്കമ്പനിയും മറ്റും നടത്തിയത്. 40 വർഷങ്ങൾ പാഴായതിനുശേഷം നരസിംഹറാവു പ്രധാനമന്ത്രിയായ 90s തുടക്കത്തിലാണ് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ബിസിനസ് സമീപനങ്ങൾ ഇന്ത്യ സ്വീകരിച്ചു തുടങ്ങിയത്. JRDA ടാറ്റ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന എയർ ഇന്ത്യ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു 50s ദേശസാത്കരിക്കുകയും ഉദ്യോഗസ്ഥരെ നടത്താൻ ഏൽപ്പിക്കുകയും ചെയ്തത് മനുഷ്യരാശിയെ രക്ഷിക്കുന്ന മഹാസംഭവമായാണ് അന്നൊക്കെ ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. 4 ദശകത്തിനുശേഷം കോടികളുടെ കടബാധ്യതയിൽ മുങ്ങിയ അതേ ടാറ്റ ഗ്രൂപ്പിന്റെ കരങ്ങളിലേക്ക് തന്നെ ടെൻഡറിലൂടെ തിരിച്ചുവന്നത് ചരിത്രത്തിന്റെ കാവ്യനീതിയായി തന്നെ കരുതണം. 2021 ഒക്ടോബറിൽ എയർ ഇന്ത്യ തിരിച്ചുകിട്ടിയപ്പോൾ രത്തൻ ടാറ്റ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു: എയർ ഇന്ത്യയുടെ മടങ്ങിവരവിന് സ്വാഗതം. ഒരു കാലത്ത് JRDA ടാറ്റയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ട എയർലൈനുകളിൽ ഒന്നായിരുന്നു ഇത്. ആ പഴയ കാലത്തെ അന്തസ് വീണ്ടെടുക്കാൻ ടാറ്റ കമ്പനിക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. JRDA ടാറ്റ നമുക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത്യധികം സന്തോഷിക്കുമായിരുന്നു. സാമ്പത്തികമായ ദിശയിൽ ഇന്ത്യ മാറാൻ തുടങ്ങിയ 90s തുടക്കത്തിലാണ് രത്തൻ ടാറ്റ ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാനാകുന്നത്. തുടർന്ന് 21 വർഷം അദ്ദേഹം ഗ്രൂപ്പിനെ നയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പിന്റെ വരുമാനം 40 മടങ്ങാണ് വർദ്ധിച്ചത്. 1991 മുതൽ 2012 വരെയാണ് അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നത്. നടപ്പുവർഷം ടാറ്റ ഗ്രൂപ്പിന്റെ മൊത്തം വരുമാനം 15 ലക്ഷം കോടി രൂപയാണ്. 10 ലക്ഷം ജീവനക്കാരാണ് ലോകമെമ്പാടുമുള്ളത്. ഐടി, ഹോട്ടൽ, ടൂറിസം, ആരോഗ്യം, ശാസ്ത്ര ഗവേഷണം, ഉരുക്ക്, ഓട്ടോമൊബൈൽ, വൈദ്യുതി തുടങ്ങി വിവിധ മേഖലകളിൽ 30-ലേറെ കമ്പനികളിലായി വ്യാപിച്ചുകിടക്കുന്ന വ്യവസായ ലോകമാണ് രത്തൻ ടാറ്റ പടുത്തുയർത്തിയത്. ഡിജിറ്റൽ ബിസിനസ് ലോകത്ത് ആഗോള സാന്നിധ്യമുള്ള കമ്പനിയായി ടാറ്റ കൺസൾട്ടൻസീസിനെ വളർത്താനും രത്തൻ ടാറ്റയ്ക്ക് കഴിഞ്ഞു. ജാഗ്വർ ലാൻഡ് റോവർ വാങ്ങൽ, ടാറ്റ സ്റ്റീൽ കോറസ് ഏറ്റെടുക്കൽ തുടങ്ങിയ പ്രധാന ഏറ്റെടുക്കലുകൾക്ക് ചുക്കാൻ പിടിച്ചത് രത്തൻ ടാറ്റയാണ്. 1961 ടാറ്റ സ്റ്റീലിലാണ് രത്തൻ ടാറ്റ കരിയർ തുടങ്ങിയത്. ബ്ലാസ്റ്റ് ഫോണസ് നിയന്ത്രിക്കുക, ചുണ്ണാമ്പുകല്ലെത്തിക്കുക തുടങ്ങിയ ചെറിയ ജോലികളിൽ വരെ അദ്ദേഹം നേരിട്ട് പങ്കാളിയായി. അമേരിക്കയിലെ വമ്പൻ കമ്പനിയായ IBS ലഭിച്ച മികച്ച ഓഫർ വേണ്ടെന്നുവച്ചാണ് US പഠനത്തിനുശേഷം അദ്ദേഹം കുടുംബ ബിസിനസ്സിൽ ചേർന്നത്. 1973 ജനനം. മരണമടയുമ്പോൾ 86 വയസ്സായിരുന്നു. ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകൻ ജാം സേഠ്ജി ടാറ്റയുടെ ചെറുമകനായിരുന്നു. 1948 മാതാപിതാക്കളെ നഷ്ടമായ ശേഷം മുത്തശ്ശി നവജ്ഭായ് ടാറ്റയാണ് അദ്ദേഹത്തെ വളർത്തിയത്. മുംബൈയിലെയും ഷിംലയിലെയും പഠനത്തിനുശേഷം അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർക്കിടെക്ചറിൽ ബിരുദം നേടി. ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് മാനേജ്മെന്റ് പ്രോഗ്രാമും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും മനുഷ്യസ്നേഹിയായ വ്യവസായികളിൽ മുൻപന്തിയിലായിരുന്നു രത്തൻ ടാറ്റയുടെ സ്ഥാനം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലും വിദേശത്തും കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. കോവിഡ് പ്രതിസന്ധി നേരിടാൻ സർക്കാരിന് ഏറ്റവും ഉയർന്ന തുകയായ 1500 കോടി രൂപ സംഭാവന ചെയ്തതും ടാറ്റ ഗ്രൂപ്പായിരുന്നു. ടാറ്റ തുടങ്ങിവച്ച വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ സ്ഥാപനങ്ങളായി ഇന്നും മുന്നോട്ടു പോകുന്നുണ്ട്. 2012 75 വയസ്സിൽ ടാറ്റ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് നിന്ന് സ്വമേധയാ പടിയിറങ്ങിയ അദ്ദേഹത്തിന് 4 ശേഷം ഒരു മടങ്ങിവരവ് വേണ്ടിവന്നു. ടാറ്റ സൺസ് ചെയർമാനായിരുന്ന സൈറസ് മിസ്ത്രിയെ പുറത്താക്കാനായിരുന്നു അത്. തുടർന്ന് കുറച്ചുനാൾ ഇടക്കാല ചെയർമാനായി തുടർന്നു. TCSന്റെ MD എൻ രാമചന്ദ്രനെ ടാറ്റ ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാനായി അവരോധിച്ചതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. സാധാരണക്കാർക്കും വാങ്ങാനാവുന്ന ഒരു കാറെന്ന ആശയത്തിന് പിന്നാലെ പോയാണ് അദ്ദേഹം നാനോ കാറുകളുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. വിരമിച്ച ശേഷം ശാന്തനായ വിശ്രമ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. മൃഗസ്നേഹിയായിരുന്നു. മുംബൈയിലെ തെരുവു നായ്ക്കളെ സംരക്ഷിക്കുന്നതിന് ടാറ്റ ഗ്രൂപ്പ് ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കി. ടിറ്റോ, മാക്സിമസ് എന്നീ രണ്ട് വളർത്തുനായ്ക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ലൈസൻസ് നേടിയ ഒരു പൈലറ്റ് കൂടിയായിരുന്നു അദ്ദേഹം. 2007 F-16 ഫാൽക്കൺ പറത്തിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ബഹുമതിയും അദ്ദേഹം നേടി. വിരമിച്ച ശേഷം ചെറുതും വലുതുമായ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് ഉയർന്നുവരുന്ന ചെറുപ്പക്കാരായ ഒട്ടേറെ സംരംഭകരെ സഹായിക്കാൻ താൽപര്യം കാട്ടിയിരുന്നു. വിശ്വസ്തതയും അന്തസ്സും കുലീനമായ തറവാടിത്തവുമായിരുന്നു രത്തൻ ടാറ്റയുടെ മുഖമുദ്ര. ഭൂമിയിൽ പ്രകാശിച്ചിരുന്ന ആ വ്യവസായ നക്ഷത്രം പൊലിഞ്ഞെങ്കിലും അത് പകർന്ന വെളിച്ചവും ഊർജ്ജവും നൂറ്റാണ്ടുകളോളം നിലനിൽക്കുക തന്നെ ചെയ്യും.